സേവന രംഗത്ത് മലയാളികൾ ലോകത്തിന്റെ എല്ലാ കോണിലും നിർണായകമായ പങ്കുവഹിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓസ്ട്രേലിയയിലെ കാര്യവും വ്യത്യസ്തമല്ല. വർഷങ്ങളായി മലയാളികൾ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്ന സംരംഭങ്ങളിൽ എടുത്തു പറയാവുന്നതാണ് പ്രായമായവരെ സംരക്ഷിക്കുന്ന വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ എയ്ജ്ഡ് കെയർ സെന്ററുകൾ. 20ഉം 25ഉം വർഷങ്ങൾക്ക് മുമ്പ് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഈ സംരംഭങ്ങൾ ഓസ്ട്രേലിയയിലെ പലയിടങ്ങളിലായി വളർന്നുവന്നു. ഇന്ത്യക്കാർ നടത്തുന്ന സംരംഭം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാംസ്കാരികമായ പ്രശ്നങ്ങൾ, പരിചയക്കുറവ്, ഇവ തടസ്സങ്ങളായപ്പോൾ നഴ്സിംഗ് മേഖലയിലുള്ള പരിചയം, കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധത, വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ജീവിച്ച് നേടിയ അനുഭവ സമ്പത്ത്, ഇവ ശക്തി കേന്ദ്രങ്ങളായി. ഇങ്ങനെ വളർന്നു വന്നവരിൽ കുറച്ചുപേരെ നമുക്കിന്ന് പരിചയപ്പെടാം. അവരുടെ അനുഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം സംരക്ഷണ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കായി ഗവൺമെന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലിവിംഗ് ലോങ്ങർ ലിവിംഗ് ബെറ്റർ എന്ന പരിഷ്കരണ നയങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയാം. ജോയ് അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ ഭാര്യ ആൻ അലക്സാണ്ടറും ചേർന്ന് വെസ്റ്റ് ഗേറ്റ് എയ്ജ്ഡ് കെയർ സെന്റർ നടത്തുന്നു. ഇവരുടെ തുടക്കങ്ങളെക്കുറിച്ചും വിജയകരമായി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച കാര്യങ്ങളെപ്പറ്റിയും ഇവർ നമ്മളോട് സംസാരിക്കുന്നു.
ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വരുന്നത് 1972ലാണ്. അന്ന് ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 19-20 കൊല്ലത്തോളം വർക്ക് ചെയ്തു. അതിനുശേഷം ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്ന താല്പര്യം തോന്നിയതോടുകൂടി ഭാര്യയുടെ വർക്കിംഗ് എക്സ്പീരിയൻസ്, നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഒരു നേഴ്സിംഗ് ഹോം തുടങ്ങിയാൽ കൊള്ളാമെന്ന് ഊഹിക്കുകയും അങ്ങനെ 30 ബെഡുള്ള ഒരു നേഴ്സിംഗ് ഹോം വാങ്ങി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അത് 4-5 കൊല്ലം നടത്തിയതിനു ശേഷം മറ്റൊരു നേഴ്സിംഗ് ഹോം, 60 ബെഡുള്ള ഒരു നേഴ്സിംഗ് ഹോം ഞങ്ങൾ വാങ്ങിച്ചു. അത് റീഫർബിഷ് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോഴത്തെ നിലയിൽ അത് 90 ബെഡുള്ള ഒരു എയ്ജ്ഡ് കെയർ ഫെസിലിറ്റി ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്.
20 വർഷത്തെ എക്സ്പീരിയൻസ് ഓസ്ട്രേലിയൻ ഹോസ്പിറ്റൽസിലുള്ളത് കൊണ്ട് അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ സ്റ്റാഫിന്റെ കോഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗവൺമെന്റ് ലെജിസ്ലേഷനും റെഗുലേഷനും എല്ലാം നമ്മൾ കീപ്പപ്പ് ചെയ്ത് അതിന് ആ ഫ്രെയിം വർക്കിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയതെന്ന് ഞങ്ങൾ തോന്നുന്നു.
വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന മേഖലയിൽ ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. ലിവിംഗ് ലോങ്ങർ ലിവിംഗ് ബെറ്റർ എന്ന എയ്ജ്ഡ് കെയർ പരിഷ്കരണ പാക്കേജ് 2012ലാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് നടപ്പിലാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 10 വർഷത്തിനുള്ളിൽ ഈ മേഖലയെ സമഗ്രമായി മാറ്റിയെടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. രാജ്യമെമ്പാടും കൂടുതൽ ഐക്യരൂപമുള്ള രീതിയിലേക്ക് മാറ്റുന്നതിനായി $3.7 ബില്യൺ ആദ്യ 5 വർഷത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതേപ്പറ്റി കൂടുതലായി ജോയ് അലക്സാണ്ടർ സംസാരിക്കുന്നു.
ലിവിംഗ് ലോങ്ങർ ലിവിംഗ് ബെറ്റർ എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു പുതിയ റിഫോമാണ്. ഇത് കൂടുതലായിട്ടും നേഴ്സിംഗ് ഹോം അല്ലെങ്കിൽ എയ്ജ്ഡ് കെയർ ഫെസിലിറ്റിയുടെ ഫണ്ടിങ്ങിനെ കുറിച്ചുള്ളതാണ്. ഇത് ഗവൺമെന്റിന്റെയും ഇൻഡസ്ട്രി പീക്ക് ബോഡിയുടെയും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എന്റെ അറിവനുസരിച്ച് ഇത് നടപ്പിലാകുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കെയറിന്റെ ഫണ്ടിങ് കുറയുന്നതായും അതേസമയം അക്കോമഡേഷൻ ഫണ്ടിങ് കൂടുന്നതായിട്ടുമാണ് കാണുന്നത്. ഇത് ചർച്ച പൂർത്തിയായിട്ടില്ല, ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു.
4.5 പതിറ്റാണ്ട് മുമ്പ് മെൽബണിലെത്തിയ ടോം ജോർജ് ഏറെക്കാലത്തെ പ്രയത്നങ്ങളിലൂടെ വയോജന പരിരക്ഷണ മേഖലയിൽ നേടിയ പരിചയ സമ്പത്തിനെ തന്റെ മക്കളിലേക്ക് പകർന്നുകൊടുത്തിരിക്കുന്നു. വെർമോണ്ട് എയ്ജ്ഡ് കെയർ സെന്ററിന്റെ ഭാവിയെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ടോം ജോർജിനുള്ളത്.
30 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു റിട്ടയർമെന്റ് ജോലിയായിട്ടാണ് തുടങ്ങിയത്. 10 വർഷം നടത്താമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അത് കെയറിംഗ് ഫോർ ദ എൽഡർലി എന്നുള്ള ഒരു ചിന്തയിലാണ് വന്നത്. മെയിനായിട്ട് നാട്ടിൽ നിന്ന് പേരൻസിനെയൊക്കെ വിട്ടുവന്ന് നിൽക്കുന്ന നമുക്ക് അങ്ങനെ പേരൻസിന് പ്രായമുള്ളവരെ ഒന്ന് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ 10 വർഷം കഴിഞ്ഞ് ഇപ്പം 24 വർഷമായി, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ ഐ എം ഗെറ്റിംഗ് ഓൾഡർ, സോ ഐ ഹാവ് ടു ലുക്ക് ആൻഡ് സീ വെദർ മൈ ചിൽഡ്രൻ വാണ്ടഡ് ടു കണ്ടിന്യൂ. ഇഫ് ദേ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ, ഐ ഹാവ് ടു ലുക്ക് അറ്റ് അതർ way to get out of it. In my case, my children want to get into it, and they are already born and brought up in it, so they will be continuing.
സംരക്ഷണ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന സേവനങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം, ലോ കെയർ എന്നും ഹൈ കെയർ എന്നും. പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ കുറവ് ശ്രദ്ധ മാത്രം ആവശ്യമുള്ളവരെ ലോ കെയറിൽ പ്രവേശിപ്പിക്കുന്നു, കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളവർക്ക് ഹൈ കെയറിൽ പ്രവേശനം ലഭിക്കുന്നു. ഈ മേഖലയിലെ ഗവൺമെന്റ് പ്രതിനിധിയുടെ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമാണ് സംരക്ഷണ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്നത്. സേവനം ആവശ്യമുള്ളവർ അപേക്ഷ കൊടുത്തതിന് ശേഷം പ്രതിനിധികൾ അവരെ സന്ദർശിക്കുകയും ആരോഗ്യപരമായ ആവശ്യങ്ങൾ മനസ്സിലാക്കി തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. ഈ സേവനങ്ങൾക്കൊപ്പം തന്നെ കൂടുതലായി സുഖസൗകര്യങ്ങൾ വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ സർവീസസ് ഉള്ള സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് തുല്യമായ സുഖസൗകര്യങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. കൂടുതൽ പണം ചെലവാക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ആഡംബരമായ രീതിയിൽ ജീവിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംരക്ഷണ കേന്ദ്രം നടത്തുന്ന മലയാളിയെ നമുക്ക് പരിചയപ്പെടാം. പോൾ കൈതവേലിൽ വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന മേഖലയിൽ വളരെയേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു മലയാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയായ അന്നമ്മ കൈതവേലിനോടൊപ്പം ഈ പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ വളരെയേറെ പ്രതിസന്ധികൾ അവർക്ക് മുന്നേ ഉണ്ടായിരുന്നു. പോൾ കൈതവേലിന്റെ കാലശേഷവും കുടുംബാംഗങ്ങൾ ഈ പ്രസ്ഥാനം വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇവരുടെ മകളായ ഷെർലിൻ നരിക്കുഴിയും മകളുടെ ഭർത്താവായ ജോർജ് നരിക്കുഴിയും എക്സ്ട്രാ സർവീസസ് ഉള്ള ട്രിനിറ്റി മാനർ നടത്തിക്കൊണ്ടു പോകുന്നു. അന്നമ്മ കൈതവേലിലും ജോർജ് നരിക്കുഴിയും നമ്മളോട് സംസാരിച്ചു.
ഞങ്ങൾ 1971 ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഞങ്ങൾ തുടങ്ങിയത് മൂണിപ്പോണ്ടിലായിരുന്നു. അത് 8 ബെഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂണിപ്പോണ്ട് അത് ഞങ്ങൾ ലീസ് ചെയ്യുമായിരുന്നു. മൂണിപ്പോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് കൊടുത്തിട്ട് പിന്നെ കോഫീൽഡ് വാങ്ങിച്ചു. കോഫീൽഡ് 15 ബെഡായിരുന്നു. 15 ബെഡ് അതും ലീസ് ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ എപ്പോഴും ലീസ് ചെയ്യുമ്പോൾ പിന്നെ പ്രൊപ്രൈറ്ററിൻ്റെതനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യല്ല. ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാം വി ഹാഡ് ടു ഡു എവറിത്തിങ്. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് തീരുമാനിച്ച് നമ്മൾ സ്വന്തമായിട്ട് വേണമെന്ന്. അപ്പം അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്.
മലയാളികൾ പൊതുവെ വിരളമായി മാത്രമാണ് സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നത്. ഓസ്ട്രേലിയയിലെ മലയാളികളിൽ പ്രായം ചെന്നവരുടെ എണ്ണം കുറവാണെന്നുള്ളതും സാംസ്കാരികമായ കാരണങ്ങളും ഇതിനുണ്ട്. ഇതേപ്പറ്റി ജോർജ് നരിക്കുഴി സംസാരിക്കുന്നു.
കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏജ്ഡ് ആയിട്ടുള്ള മലയാളികൾ കുറവാണ്. ഇപ്പോഴത്തന്നെ ഞങ്ങളുടെ പ്രീവിയസ് ജനറേഷൻ നോക്കുമ്പോഴത്തേനെ അവരൊക്കെ ആ സ്റ്റേജിലേക്ക് ആയിട്ടില്ല ഇതുവരെ. എന്നാൽ ആകുന്നവർ ഇപ്പോഴുണ്ട്. പക്ഷേ പലരും സംസ്കാരം അനുസരിച്ച് ബുദ്ധിമുട്ടായിട്ട് വീട്ടിൽ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് നേഴ്സിംഗ് ഹോമിൽ പോകാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ സംസ്കാരം അനുസരിച്ച് അത് ചെയ്യുന്നില്ല. പക്ഷേ പല ആൾക്കാരും ബ്രേക്ക് ചെയ്യുന്നവരുണ്ട്. എൻ്റെ മോളൊരു എജ് കെയർ ഹോമിലൊരു പ്രാക്ടീസിന് പോയപ്പോഴത്തേന് നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ അവള് അവിടെ ഒരു മലയാളിയെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ അവൾക്ക് മലയാളം സംസാരിക്കാൻ പറ്റിയ.
മലയാളികൾക്ക് പ്രായം ചെന്നവരെ വൃദ്ധമന്ദിരങ്ങളിൽ പാർപ്പിക്കാൻ മടിയുണ്ടെന്നുള്ളത് സാംസ്കാരികമായ ഒരു പ്രശ്നമോ ഗുണമോ എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ എളുപ്പമല്ല. എന്നാൽ നമ്മുടെ സംസ്കാരം കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലായാലും മുതിർന്നവരെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും നമുക്ക് പകർന്നു നൽകിയിരിക്കുന്ന കഴിവുകളും മനഃസ്ഥിതിയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വളരെയേറെ സഹായിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും യോജിക്കാനായേക്കും. SBS റേഡിയോയ്ക്ക് വേണ്ടി മെൽബണിൽ നിന്നും ഡെലിസ് പോൾ.